2006 റിലീസായ ക്രിസ്റ്റഫർ നോലന്റെ സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമാണ് ദ പ്രസ്റ്റീജ്. ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടിയ പടമാണ്. അതുപോലെ 2 ഓസ്കാർ അവാർഡുകളും നേടിയിട്ടുണ്ട്. ക്രിസ്റ്റ്യൻ ബെയ്ൽ, ഹ്യൂ ജാക്ക്മാൻ, സ്കാർലറ്റ് ജൊഹാൻസൺ എന്നിവരടങ്ങുന്ന ഗംഭീര കാസ്റ്റിംഗ് ആണ് ഈ സിനിമയുടേത്. നോലന്റെ ബ്രില്യൻസ് ഈ പടത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാകും. 2 പ്രഗത്ഭരായ മജീഷ്യൻസ്, അവരിൽ ആരാണ് മികച്ചതെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നു. അതുകൂടാതെ മറ്റേയാളുടെ മാജിക് ട്രിക്സ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിലും നന്നായി അത് അവതരിപ്പിക്കാൻ 2 പേരും ശ്രമിക്കുന്നു. ഇത്തരം സംഭവങ്ങളും അതുപോലെ ഇതൊക്കെ ചെയ്ത് ആരാണ് അവസാനം ജയിക്കുന്നത് എന്നാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമയുടെ അവസാനമാണ് ഇതിന്റെ മെയിൻ സസ്പെൻസ് പൊളിക്കുന്നത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ലെവലിലാണ് ആ സസ്പെൻസ്. ചാനലിലെ ആദ്യ സിനിമയായി ഞാൻ ഇതിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്ന് ഇത് അവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ തുടങ്ങുമ്പോൾ മിസ്റ്റർ ജോൺ കട്ടർ എന്നയാൾ ഒരു കുട്ടിക്ക് മാജിക്കിന്റെ ബേസിക്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അയാൾ പറയുന്നത് ഒരു മാജിക്കിന് 3 ഭാഗങ്ങളുണ്ടെന്നാണ്. ആദ്യത്തേത് ദ പ്ലഡ്ജ്, അതായത് മാന്ത്രികൻ കാണികളെ ഒരു സാധാരണ വസ്തു കാണിക്കുന്നു. 2 ദ ടേൺ, അതായത് മാന്ത്രികൻ ആ സാധാരണ വസ്തുവിനെ അസാധാരണമായ ഒന്നാക്കും, അതല്ലെങ്കിൽ അസാധാരണമായ ഒരു കാര്യം ചെയ്യും. ഉദാഹരണം, ആ വസ്തു അപ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ കാണികൾ അതിന്റെ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാലോചിച്ച് അത് തിരഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആരും കൈയടിക്കില്ല. പക്ഷേ ഒരു സംഭവം അപ്രത്യക്ഷമാക്കുന്നത് കൊണ്ട് മാജിക്ക് കഴിയുന്നില്ല. ആ കാണാതായതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നതിലാണ് ആ മാജിക്കിന്റെ വിജയം. അതാണ് 3 ഭാഗം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം, ദ പ്രസ്റ്റീജ്. 1890കളിൽ ലണ്ടനിലാണ് ഈ കഥ നടക്കുന്നത്. നിറയെ ആൾക്കാർ തിങ്ങിനിറഞ്ഞ ഒരു വേദിയിൽ ആൻജിയർ എന്നൊരു മജീഷ്യൻ ദ റിയൽ ട്രാൻസ്പോർട്ടഡ് മാൻ എന്ന മാജിക് കാണിക്കുകയാണ്. ഒരിടത്ത് അപ്രത്യക്ഷനാകുന്ന മജീഷ്യൻ വേറെ ഒരിടത്ത് നിന്നും വരുന്നു. ഇതാണ് ഈ മാജിക്. മാജിക്കിന് മുമ്പായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഈ മെഷീൻ ആർക്കെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ വന്ന് ചെക്ക് ചെയ്യാമെന്ന് ആൻജിയർ കാണികളോട് പറയുന്നു. കുറെ പേർ അതിനുവേണ്ടി കൈവെക്കുന്നു. അതിൽ ചിലർ സ്റ്റേജിൽ വന്ന് ആ മെഷീൻ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ സ്റ്റേജിൽ വന്നവരിൽ ബോർഡൻ എന്ന ആളുമുണ്ടായിരുന്നു. അയാൾ വേഷം മാറി താടിയും മീശയുമൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സ്റ്റേജിൽ വന്നവരെല്ലാം ആ മെഷീൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് സീറ്റിലേക്ക് പോകുന്നു. പക്ഷേ ബോർഡൻ മാത്രം വഴിതിരിഞ്ഞ് സ്റ്റേജിന്റെ താഴേക്ക് പോകുന്നു. ആൻജിയർ തന്റെ മാജിക് ട്രിക്ക് ആരംഭിക്കുന്നു. ആ മെഷീനിൽ നിന്നും ശക്തമായ ഇലക്ട്രിസിറ്റി വന്നുകൊണ്ടിരുന്നു. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയാണ് അത് വന്നുകൊണ്ടിരുന്നത്. ആൻജിയർ അതിന് നടുക്കായി നിൽക്കുന്നു. ഈ പവറെല്ലാം അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. പെട്ടെന്ന് ആൻജിയറിനെ കാണാതാവുന്നു. ഓഡിയൻസ് അവൻ എവിടെയെന്ന് ചുറ്റും നോക്കുന്നു. ഇത് ആ സമയത്തെ ഏറ്റവും ഫേമസ് മാജിക് ട്രിക്ക് ആയതുകൊണ്ട് അതിന്റെ സീക്രട്ട് കണ്ടുപിടിക്കാനാണ് ബോർഡൻ സ്റ്റേജിന്റെ താഴേക്ക് പോയത്. ആ ട്രിക്ക് ബോർഡൻ കാണുന്നു. ആൻജിയർ നിൽക്കുന്ന ഭാഗത്ത് ഒരു ഡോറ് പോലെയുണ്ട്. ഈ ഇലക്ട്രോ വേവ്സ് എല്ലാം ആൻജിയറിന്റെ ദേഹത്തേക്ക് വന്ന് അവനെ പൊതിയുന്ന ഗ്യാപ്പിൽ ഈ ഡോർ ഓപ്പണായി അവൻ സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോകും. പക്ഷേ ആ ദിവസം ആൻജിയർ താഴേക്ക് വീഴുന്ന ഭാഗത്ത് ആരോ വലിയ ഗ്ലാസ് വാട്ടർ ടാങ്ക് വെച്ചിരുന്നു, അതും നിറഞ്ഞത്. അവൻ അതിലേക്ക് വന്ന് വീഴുകയും അതിന്റെ ഡോർ ലോക്കാവുകയും ചെയ്തു. അങ്ങനെ ബോർഡന്റെ മുന്നിൽ കിടന്ന് അവൻ പിടയുന്നു. അവിടെ ആൻജിയറിന്റെ സഹായിയായിട്ടുണ്ടായിരുന്നത് വളരെ പ്രായം ചെന്നതും കണ്ണുകാണാൻ പാടില്ലാത്തതുമായ ആളായതുകൊണ്ട് ബോർഡൻ സഹായത്തിനായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, ഇയാൾ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നേ, വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നേ എന്ന് പറഞ്ഞ് ഇയാൾ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കേട്ട് ആദ്യം ഓടി വന്നത് മിസ്റ്റർ ജോൺ കട്ടറാണ്. അടുത്ത സീനി കാണിക്കുന്നത് കോടതിയാണ്. ബോർഡൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. മിസ്റ്റർ ജോൺ കട്ടർ ബോർഡനെതിരായി മൊഴി കൊടുക്കുന്നു. ആൻജിയർ മരിക്കുമ്പോൾ ബോർഡൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും അവനാണ് അവിടെ ആ ടാങ്ക് കൊണ്ടുപോയി വെച്ചതെന്നും കട്ടർ പറയുന്നു. പക്ഷേ ഇത് കൂടുതൽ വ്യക്തമാക്കാനായി ജഡ്ജി ആൻജിയറിന്റെ മാജിക് പാർട്ണർ കട്ടറിനോട് ആ മാജിക്കിന്റെ ട്രിക്ക് എന്താണെന്ന് ചോദിക്കുന്നു. അത് പരസ്യമായി പറയാൻ പറ്റില്ല എന്നതുകൊണ്ട് അത് ജഡ്ജിയോട് സ്വകാര്യമായി പറയാമെന്ന് കട്ടർ പറയുന്നു. അങ്ങനെ ജഡ്ജിയുമായുള്ള ഈ കൂടിക്കാഴ്ചയിൽ ആൻജിയറിനെക്കുറിച്ചും ബോർഡനെക്കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും കട്ടർ പറയുന്നു. എല്ലാം കേട്ട ജഡ്ജി ബോർഡൻ കുറ്റക്കാരനാണെന്ന് വിധി എഴുതുന്നു. അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തു. കോടതിയിൽ വെച്ച് ബോർഡൻ ഒരു പെൺകുട്ടിയെ കൈവീശി കാണിക്കുന്നുണ്ട്. അത് അവന്റെ മകളാണ്. അവന് മകളെന്നാൽ ജീവനാണ്. ഈ കുട്ടിക്കാണ് ആദ്യ സീനിൽ കട്ടർ മാജിക്കിന്റെ സ്റ്റെപ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? സാരമില്ല, പതിയെ ഈ കൺഫ്യൂഷനൊക്കെ ക്ലിയർ ആയി വന്നോളും. ബോർഡനെ ജയിലിലടയ്ക്കുന്നു. അവിടെ അവനെ കാണാൻ ഒരാൾ വരുന്നു. അയാളുടെ പേരാണ് മിസ്റ്റർ ഓവൻസ്. ഒരു മജീഷ്യനായ ലോർഡ് കാർട്ട്ലോയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് അയാൾ. മജീഷ്യനായ ബോർഡൻ തന്റെ ദ ട്രാൻസ്പോർട്ടഡ് മാൻ എന്ന മാജിക്കിന്റെ ട്രിക്ക് പറഞ്ഞു കൊടുത്താൽ ലോർഡ് കാർട്ട്ലോ കുറെ ക്യാഷ് തരുമെന്ന് ഓവൻസ് പറയുന്നു. ആരെന്ത് ഓഫർ ചെയ്താലും ഞാൻ ആ സീക്രട്ട് പറഞ്ഞു തരില്ല എന്ന് ബോർഡൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ സ്വന്തം മകൾക്ക് വേണ്ടിയെങ്കിലും ആ സീക്രട്ട് പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് ഓവൻസ് ചോദിക്കുന്നു. തൂക്കിലേറ്റപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മകളുടെ കാര്യം എന്താകുമെന്നും സീക്രട്ട് പറഞ്ഞു കൊടുത്താൽ മകളെ ലോർഡ് കാർട്ട്ലോ നോക്കിക്കൊള്ളുമെന്നും ഓവൻസ് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഇതേപ്പറ്റി താൻ ചിന്തിച്ചിട്ട് പറയാമെന്ന് ബോർഡൻ പറയുന്നു. അപ്പോൾ ഓവൻസ് ബോർഡന് ഒരു ഡയറി കൊടുക്കുന്നു. അത് മരിച്ചുപോയ മജീഷ്യൻ ആഞ്ചിയറിന്റെ ഡയറിയായിരുന്നു. ബോർഡൻ ആ ഡയറിയുമായി അവന്റെ സെല്ലിൽ പോയി. തന്റെ ശത്രുവായ ആഞ്ചിയർ അതിലെന്താണ് എഴുതിയതെന്നറിയാൻ അവൻ അത് വായിക്കാൻ തുടങ്ങി. ആഞ്ചിയർ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ആഞ്ചിയറും ഈ ബോർഡനും പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അത് അവരുടെ തുടക്കകാലമായതുകൊണ്ട് അവർ കട്ടറിന്റെ അടുത്തു നിന്നും ട്രിക്സ് പഠിക്കുന്ന കാലമായിരുന്നു. ആഞ്ചിയറിന്റെ ഭാര്യയുടെ പേര് ജൂലിയ എന്നാണ്. അവളും ഒരു മജീഷ്യനായിരുന്നു. അവൾ സ്ഥിരമായി ചെയ്തിരുന്ന മാജിക്കിന് സഹായിക്കാൻ വേണ്ടി അവൾ കാണികളിൽ നിന്ന് രണ്ടുപേരെ റാണ്ടമായി സെലക്ട് ചെയ്തിരുന്നു. പക്ഷേ അത് എപ്പോഴും ആഞ്ചിയറും ബോർഡനുമായിരുന്നു. സാധാരണ കാണികൾ എന്ന രീതിയിൽ സ്റ്റേജിലേക്ക് വരുന്ന അവരോട് ജൂലിയ അവളുടെ കയ്യിലും കാലിലും കയറുകൊണ്ട് കെട്ടിടാൻ പറയും. അവർ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കൊളുത്തിൽ കെട്ടിത്തൂക്കി അവളെ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന വെള്ളമുള്ള ഗ്ലാസ് ടാങ്കിലേക്ക് ഇട്ട് ഒരു കർട്ടൻ കൊണ്ട് മറയ്ക്കും. ഒരു മിനിറ്റ് കഴിഞ്ഞ് കർട്ടൻ മാറ്റുമ്പോൾ അവൾ കെട്ടെല്ലാം അഴിച്ച് ടാങ്കിന് പുറത്തു നിൽപ്പുണ്ടാവും. കാണികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാജിക് തന്നെയാണ് അവൾ സ്ഥിരവും സ്റ്റേജിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് തന്നെ ചെയ്ത് ബോറടിച്ച ബോർഡൻ ഇത് ഇനി വേണ്ട, തോക്കിൽ നിന്ന് വരുന്ന വെടികൊണ്ട കൈകൊണ്ട് പിടിക്കുന്ന തരത്തിലുള്ള മാജിക് ട്രിക്കുകൾ നമുക്ക് ചെയ്യാം, എന്നാൽ മാത്രമേ ആളുകൾക്ക് അത് കൂടുതൽ ഇഷ്ടപ്പെടൂ എന്നൊക്കെ പറയുന്നു. അതിന് അവരുടെ തലവൻ കട്ടർ സമ്മതിക്കുന്നില്ല. അതൊക്കെ വളരെ അപകടം പിടിച്ചതാണെന്നും അതുകൊണ്ട് അത് വേണ്ട എന്നും കട്ടർ പറയുന്നു. ഇത് കേട്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ജൂലിയയുടെ കയ്യിലും കാലിലും ഇടുന്ന കെട്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ഇട്ടാൽ ആളുകൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ബോർഡൻ പറയുന്നു. ബുദ്ധിമുട്ടുള്ളത് ഇട്ടാൽ ജൂലിയയ്ക്ക് അത് അഴിച്ചു പുറത്തു വരാൻ പറ്റിയില്ലെങ്കിൽ അവൾ മരിക്കുമെന്ന് കട്ടർ പറയുന്നു. അടുത്ത സീനിൽ ആഞ്ചിയറും ബോർഡനും ഒരു ചൈനക്കാരന്റെ മാജിക്ക് കാണാൻ പോകുന്നു. നടക്കാൻ പോലും കഴിയാത്ത വിധം പ്രായമായ ഒരാളായിരുന്നു ആ മജീഷ്യൻ. ഒന്നുമില്ലാത്ത ഒരു മേശയെ ഒരു തുണി കൊണ്ട് മൂടിയിട്ട് ആ തുണി മാറ്റിക്കഴിയുമ്പോൾ അതിൽ ചെണ്ട, മീനിന്റെ ബൗൾ എന്നിവ വരുത്തിയിരുന്നു. ഇതായിരുന്നു മാജിക്. ആഞ്ചിയറിനും ബോർഡനും ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് നാച്ചുറൽ മാജിക് എന്നൊക്കെ അവർ പറയുന്നു. ഈ ചൈനക്കാരൻ മജീഷ്യൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അയാൾ ഈ ചെണ്ട, ഫിഷ് ബൗൾ ഇതൊക്കെ അയാളുടെ രണ്ട് കാലിന്റെ ഇടയിലാണ് വെച്ചിരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കാലുകൾക്കിടയിൽ വെച്ചാൽ ശരിക്കും നടക്കാൻ പറ്റില്ലല്ലോ. ഇത് ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കാനാണ് അയാൾ അയാളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. അതായത് മാജിക് ചെയ്യാത്തപ്പോൾ പോലും അയാൾ അങ്ങനെയാണ് നടന്നിരുന്നത്, തന്റെ മാജിക് ട്രിക്ക് സൂക്ഷിക്കാൻ വേണ്ടി. മാജിക്കിന് വേണ്ടി ഒരാൾ തന്റെ ജീവിതത്തിൽ ഇത്ര ത്യാഗങ്ങൾ സഹിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ നമ്മുടെ മാജിക്കിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാകണമെന്ന് ബോർഡൻ ആഞ്ചിയറിനോട് പറയുന്നു. കട്ടറിന്റെ കെയർ ഓഫിൽ ആഞ്ചിയറിനും ബോർഡനും കുറെ മാജിക്സ് കാണാനും അവതരിപ്പിക്കാനുമൊക്കെയുള്ള ചാൻസ് കിട്ടുന്നു. അങ്ങനെ ഒരു വേദിയിൽ വെച്ച് ബോർഡൻ സാറ എന്ന പെണ്ണിനെ പരിചയപ്പെടുന്നു. സാറയുടെ കൂടെയുള്ള അവളുടെ സഹോദരന്റെ കുട്ടിക്ക് ബോർഡൻ രണ്ട് സൈഡിലും ഹെഡ്സ് ഉള്ള കോയിൻ കൊടുക്കുന്നു. ഈ കോയിൻ വെച്ച് അവന് കുറേ ട്രിക്കുകൾ ചെയ്യാൻ പറ്റുമെന്നും ഇതിലെ സീക്രട്ട് ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുതെന്നും ഫ്രണ്ട്സൊക്കെ ഇതിനെ സീക്രട്ട് ചോദിച്ച് പുറകെ നടന്നാലും അവർക്കൊന്നും അത് പറഞ്ഞു കൊടുക്കരുതെന്നും അവൻ പറയുന്നു. കാരണം ട്രിക്സ് വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മജീഷ്യന്റെ വില പോകുമെന്ന് അവൻ പറയുന്നു. ബോർഡൻ സാറയുമായി പഴകി അവളുടെ മനസ്സിൽ കയറിപ്പറ്റുന്നു. ഒരു ദിവസം ആഞ്ചിയറിന്റെ ഭാര്യ ജൂലിയ അവളുടെ മാജിക് ട്രിക്ക് ചെയ്യുകയായിരുന്നു. അവളുടെ കയ്യും കാലും കെട്ടാൻ എന്നത്തേതും പോലെ തന്നെ ആഞ്ചിയറും ബോർഡനും സ്റ്റേജിലേക്ക് വരുന്നു. ഇത്തവണ ബോർഡൻ ജൂലിയയുടെ കയ്യിൽ ബുദ്ധിമുട്ടുള്ളൊരു കെട്ടാണ് ഇട്ടത്. അത് ജൂലിയ കണ്ടെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. അവളെ ആ ടാങ്കിലേക്ക് ഇറക്കുന്നു. ഒരു മിനിറ്റ് സമയം കഴിഞ്ഞിട്ടും അവളെ പുറത്തു കാണാതായപ്പോൾ ആ മാജിക് തകർന്നുവെന്ന് അവർക്ക് മനസ്സിലായി. കട്ടർ തന്റെ കയ്യിലുള്ളൊരു കോടാലി കൊണ്ട് ആ ഗ്ലാസ് ടാങ്ക് പൊട്ടിച്ചെങ്കിലും അപ്പോഴേക്കും അവൾ മരിച്ചിരുന്നു. ആഞ്ചിയറിന് സങ്കടം സഹിക്കാൻ പറ്റാതെ അവളെ കെട്ടിപ്പിടിച്ച് ആ സ്റ്റേജിൽ കിടന്നവൻ കരയുന്നു. അടുത്ത സീനിൽ ജൂലിയയുടെ ശവസംസ്കാര ചടങ്ങ് കാണിക്കുന്നു. അവിടെ വന്ന ബോർഡനെ കണ്ട ആഞ്ചിയർ നീ എന്ത് തരം കെട്ടാണ് ഇട്ടതെന്ന് ചോദിക്കുന്നു. സോറി, അതെനിക്ക് ഓർമ്മയില്ല എന്ന് ബോർഡൻ പറയുന്നു. ആ കെട്ട ഏതാണ് എന്ന് ആഞ്ചിയർ ദേഷ്യത്തിൽ ചോദിക്കുന്നു. തനിക്കത് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ബോർഡൻ അവിടെ നിന്നും പോകുന്നു. തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണം ബോർഡനാണെന്നറിയാവുന്ന ആഞ്ചിയർ അവനോട് എങ്ങനെ പ്രതികാരം വീട്ടാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം അവർ ഒരുമിച്ച് മാജിക് ഷോസ് നടത്തിയിട്ടില്ല. അവർ രണ്ടുപേരും വ്യത്യസ്ത ഷോകൾ നടത്തി ജീവിച്ചു വരികയായിരുന്നു. ബോർഡൻ സാറയെ കല്യാണം കഴിച്ചു. അവർക്ക് ഒരു പെൺകുട്ടിയും ഉണ്ടായി. താൻ അടുത്തതായി കാണിക്കാൻ പോകുന്ന ഒരു മാജിക്കിനെ കുറിച്ച് ബോർഡൻ സാറയോട് പറയുന്നു. കൈകൊണ്ട് പിടിച്ചെടുക്കുന്ന വെടിയുണ്ട. അത് കേട്ട് സാറ പേടിക്കുന്നു. ഇങ്ങനെ അപകടമുള്ളതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ബോർഡനോട് അവൾ ചോദിക്കുന്നു. അതിന് ബോർഡൻ പറയുന്നത് ആ തോക്കിൽ വെടിമരുന്ന് മാത്രമേ കാണൂ, വെടിയുണ്ട തോക്കിലിടില്ല, അത് അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാവുമെന്നാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി വെടി ശബ്ദവും മറ്റും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ വെടിയുണ്ട പിടിച്ചതുപോലെ കാണിച്ചിട്ട് കയ്യിലുള്ള വെടിയുണ്ട കാണിച്ച് കയ്യടി നേടാമെന്ന് ബോർഡൻ പറയുന്നു. ബോർഡൻ അവന്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ കുറച്ച് മാജിക് ട്രിക്സൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാണികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി അവൻ അവന്റെ കയ്യിലുള്ള തോക്ക് പുറത്തെടുത്തിട്ട് കാണികളിൽ ആരോടെങ്കിലും അവനെ വെടിവെക്കാൻ പറയുന്നു. ഇപ്പോൾ കാണികൾക്ക് ഒരു ആകാംക്ഷ വന്നു. വെടിവെക്കുമ്പോൾ ഇതിലെ വെടിയുണ്ട ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ് അവൻ ആ തോക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് അവൻ കുറച്ചു മാറി നിന്നിട്ട് വെടിയുണ്ട പിടിക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് താൻ തോക്ക് കൊടുത്തത് വേഷം മാറി വന്ന ആഞ്ചിയറിനാണെന്ന് ബോർഡന് മനസ്സിലാവുന്നത്. അതിൽ വെടിയുണ്ട ഇല്ല എന്നറിയാവുന്ന ആഞ്ചിയർ അതിലൊരു വെടിയുണ്ട ഇടുന്നു. എന്നിട്ട് ബോർഡന്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് ജൂലിയയുടെ കയ്യിൽ നീ എന്ത് കെട്ടാണ് ഇട്ടതെന്ന് ചോദിക്കുന്നു. ബോർഡൻ അപ്പോഴും അത് അറിയില്ല എന്നാണ് പറയുന്നത്. ആഞ്ചിയർ തോക്കിന്റെ കാഞ്ചി വലിച്ചതും ബോർഡന്റെ കൂട്ടുകാരൻ ഫാലൻ ആഞ്ചിയറിന്റെ ദേഹത്തേക്ക് ചാടി വീണതുകൊണ്ട് വെടിവെച്ചത് ബോർഡന്റെ വിരലിൽ മാത്രമാണ് കൊണ്ടത്. അങ്ങനെ അവന്റെ രണ്ട് കൈവിരലുകൾ മുറിഞ്ഞു പോന്നു. ഇത് കണ്ട് കാണികൾ ബോർഡനെ കളിയാക്കാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടല്ലേ അവൻ വെടിവെച്ചത്, അപ്പൊ നീ എന്താ ആ ബുള്ളറ്റ് പിടിക്കാത്തതെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവനെ കളിയാക്കാൻ തുടങ്ങി. സാറ ബോർഡന്റെ കയ്യിൽ മരുന്ന് വെക്കുമ്പോൾ അവൻ സാധാരണത്തിലും ദേഷ്യക്കാരനായതുപോലെ സാറയ്ക്ക് തോന്നി. ഈ സംഭവത്തിനു ശേഷം ആഞ്ചിയർ ഒരു ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ കട്ടർ അവനെ കാണാൻ വരുന്നു. അവർ ഒരുമിച്ച് മാജിക് ഷോ ചെയ്യാമെന്ന് കട്ടർ പറയുന്നു. അതിന് ആഞ്ചിയർ സമ്മതിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ ആഞ്ചിയർ ദ ഗ്രേറ്റ് ഡാൻഡൻ എന്ന പേരിലാണ് മാജിക് ഷോകളിൽ അറിയപ്പെട്ടിരുന്നത്. അവർ ഒലീവിയ എന്നൊരു പെണ്ണിനെ അവരുടെ ടീമിൽ ചേർക്കുന്നു. ഇവർ മൂന്ന് പേരും ചേർന്ന് കുറേ ട്രിക്കുകൾ പരീക്ഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവർ വലിയ സ്റ്റേജുകളിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ തുടങ്ങി. ഒരു കൂട്ടിലടച്ച കുരുവയെ വെച്ച് മാജിക് ട്രിക്ക് കാണിക്കുമ്പോൾ കാണികളിൽ നിന്ന് അവർക്ക് സഹായത്തിനായിട്ട് രണ്ടാൾക്കാരെ വേണമെന്ന് പറയുമ്പോൾ രണ്ടു പേര് സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അതിലൊന്ന് വേഷം മാറി വന്ന ബോർഡനായിരുന്നു. അവൻ സ്റ്റേജിൽ വന്നതും ആ കൂടിനെ ഒരു പ്രത്യേക രീതിയിൽ അമർത്തുമ്പോൾ സ്റ്റേജിൽ വന്ന രണ്ടാമത്തെ കാണിയുടെയും ആഞ്ചിയറിന്റെയും കൈ ആ കൂടിനകത്ത് പെട്ടുപോകുന്നു. അങ്ങനെ കാണികളെ വരെ അപകടത്തിൽ ചാടിച്ച ആഞ്ചിയറിനും ടീമിനും ആ ഷോ നഷ്ടപ്പെടുന്നു. അവർക്ക് എവിടെയും മാജിക് ഷോസ് കിട്ടാത്തൊരവസ്ഥ വന്നു. ഇതിന് കാരണക്കാരനായ ബോർഡനോട് ആഞ്ചിയറിന് വല്ലാത്ത ദേഷ്യം വരുന്നു. ഒരു ദിവസം ആഞ്ചിയർ ഒരു എക്സിബിഷൻ കാണാൻ പോകുന്നു. ടെസ്ല എന്നയാൾ കണ്ടുപിടിച്ച ടെസ്ല കോയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ടെസ്ല എന്നയാൾ വൈദ്യുതി വെച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ആളാണ്. ആഞ്ചിയർ അവിടെ ബോർഡനെയും കാണുന്നു. ബോർഡൻ അവിടെ വന്നതിന്റെ കാരണം അറിയാൻ വേണ്ടി അവൻ ബോർഡനെ ഫോളോ ചെയ്തു പോകുന്നു. പോകുന്ന വഴിയിൽ ബോർഡൻ അവന്റെ ഭാര്യയോടും മകളോടുമൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നത് ആഞ്ചിയർ കാണുന്നു. തന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ലാതിരിക്കുമ്പോൾ ഇവന് മാത്രം എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നുവെന്ന് ആഞ്ചിയർ ചിന്തിക്കുന്നു. ഇക്കാലത്താണ് ബോർഡൻ ഒരു പുതിയ മാജിക് കാണിക്കുന്നത്. അതിന്റെ പേരാണ് ദ ട്രാൻസ്പോർട്ടഡ് മാൻ. അത് വളരെ ഫേമസ് ആയി വന്നതിനാൽ ആഞ്ചിയർ അത് കാണാൻ വേണ്ടി വേഷം മാറി പോകുന്നു. ആ മാജിക് ഇങ്ങനെയായിരുന്നു. സ്റ്റേജിന്റെ രണ്ട് സൈഡിൽ വാതിലുള്ള ഓരോരോ ബോക്സ്. ബോർഡൻ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് കയറുകയും അതേസമയം അവന്റെ കയ്യിലുള്ള ഒരു റബ്ബർ ബോൾ മറ്റേ ബോക്സിന് നേരെ എറിയുകയും ചെയ്യുന്നു. അവൻ കയറിയ ബോക്സിന്റെ വാതിൽ അടഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ ബോക്സിന്റെ വാതിൽ തുറന്ന് അവൻ പുറത്തു വരികയും ആ റബ്ബർ ബോൾ പിടിക്കുകയും ചെയ്യുന്നു. കാണികൾ അത്ഭുതം കാരണം വട്ടുപിടിച്ചു പോകുന്ന ഒരു മാജിക് ആയിരുന്നു ഇത്. അതാണ് ദ ട്രാൻസ്പോർട്ടഡ് മാൻ. ആഞ്ചിയർ ഇതുപോലൊരു മാജിക് കണ്ടിട്ടേയില്ലായിരുന്നു. അവൻ ഇക്കാര്യം കട്ടറിനോട് പറയുന്നു. ഇതെങ്ങനെയാവാം അവൻ ചെയ്തതെന്ന് ആഞ്ചിയർ കട്ടറിനോട് ചോദിക്കുന്നു. അതിന് കട്ടർ പറയുന്നത് ഇതൊരു സിമ്പിൾ ട്രിക്കാണ്, ബോർഡൻ അവനെപ്പോലെ തന്നെ ഇരിക്കുന്ന വേറൊരാളെ വെച്ചാണ് ഇത് ചെയ്യുന്നതെന്ന്. അതായത് ഒരു ബോക്സിനകത്തേക്ക് പോകുന്നത് ബോർഡനാവും, പക്ഷേ മറ്റേ ബോക്സിൽ നിന്നും ഇറങ്ങി വരുന്നത് അവനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരാളാണെന്ന് കട്ടർ പറയുന്നു. അത് ആഞ്ചിയർ സമ്മതിക്കുന്നില്ല. കാരണം താൻ വെടിവെച്ചത് കൊണ്ട് ബോർഡന്റെ രണ്ട് വിരലുകൾ മുറിഞ്ഞുപോയ കാര്യം ആഞ്ചിയറിനറിയാം. ബോക്സിനുള്ളിലേക്ക് പോയ ആളുടെയും ബോക്സിൽ നിന്ന് തിരിച്ചു വന്നയാളുടെയും വിരലുകൾ മുറിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവൻ പറയുന്നത് ഇതിൽ ഒരു അപരനില്ല, ആ ഇറങ്ങി വരുന്നതും ബോർഡൻ തന്നെയാണെന്നാണ്. ഇതേ ട്രിക്ക് തനിക്കും ചെയ്യണമെന്ന് ആഞ്ചിയർ വാശി പിടിക്കുമ്പോൾ അവനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുത്തനെ വെച്ച് ഇത് ചെയ്യാമെന്ന് കട്ടർ പറയുന്നു. ആദ്യം ആഞ്ചിയർ സമ്മതിച്ചില്ലെങ്കിലും കട്ടർ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു അപരനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നു. ആഞ്ചിയറിന്റെ അപരൻ ഒരു മുഴുക്കുടിയനായിരുന്നെങ്കിലും അവനൊരു നല്ല നാടക നടനായതുകൊണ്ട് കട്ടർ അയാളെ സെലക്ട് ചെയ്ത് കോച്ചിങ് കൊടുക്കുന്നു. അവൻ നന്നായി പെർഫോമും ചെയ്യുന്നു. ബോർഡന്റെ മാജിക് ട്രിക്കിൽ നിന്നും വ്യത്യസ്തമായി ബോക്സിന് പകരം ആഞ്ചിയർ ഒരു ഡോർ മാത്രമാണ് സ്റ്റേജിൽ വെച്ചിരുന്നത്. ഇത് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ കാരണമായി. ഈ ട്രിക്കിൽ ഒരു ഡോർ തുറക്കുമ്പോൾ ആഞ്ചിയർ തന്റെ തൊപ്പി രണ്ടാമത്തെ ഡോറിലേക്ക് എറിഞ്ഞിട്ട് ഒരു ഹോൾ വഴി സ്റ്റേജിനടിയിലേക്ക് പോകും. അതേസമയം അവന്റെ അപരൻ രണ്ടാമത്തെ ഡോറ് വഴി സ്റ്റേജിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് വന്ന് ആ തൊപ്പി പിടിക്കുന്നു. ഇത് ബോർഡന്റെ മാജിക്കിനേക്കാൾ നല്ലതാണ് എന്നതിനാൽ ഇതിന് അവർ ദ ന്യൂ ട്രാൻസ്പോർട്ടഡ് മാൻ എന്ന് പേരിടുന്നു. നിരവധി ആളുകൾ ഇത് കാണുകയും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആഞ്ചിയർ സ്റ്റേജിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ അപരൻ ഡോറ് തുറന്ന് സ്റ്റേജിൽ വന്ന് ആ ക്യാപ്പ് പിടിക്കുന്നു. കാണികളെല്ലാവരും നിർത്താതെ കൈയടിക്കുന്നു. എന്നാൽ ഈ കയ്യടിയൊക്കെ സ്റ്റേജിൽ നിൽക്കുന്ന ആഞ്ചിയറിന്റെ അപരനാണ് കിട്ടുന്നത്. ഇത്രയും എഫേർട്ട് ഇട്ട തനിക്ക് തരുന്ന കയ്യടി ഒന്ന് നേരിൽ കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് സ്റ്റേജിനടിയിൽ നിന്നുകൊണ്ട് ആഞ്ചിയർ വിഷമത്തോടെ ഓർക്കുന്നു. അവരുടെ റോളുകൾ പരസ്പരം മാറി ഡോറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുടെ റോൾ താൻ ചെയ്യാമെന്ന് ആഞ്ചിയർ കട്ടറിനോട് പറഞ്ഞെങ്കിലും കട്ടർ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴും ആഞ്ചിയറിന്റെ വിശ്വാസം ബോർഡൻ ഇത് രണ്ടുപേരെ വെച്ചല്ല അവൻ തന്നെയാണ് ചെയ്യുന്നതെന്നാണ്. ആ മാജിക്കിന്റെ സീക്രട്ട് കണ്ടുപിടിക്കാൻ അവൻ ഒലീവിയോട് പറയുന്നു, ഇന്നു മുതൽ നീ ബോർഡന്റെ കൂടെ ജോലി ചെയ്ത് അവന്റെ ഈ സീക്രട്ട് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരണമെന്ന് ഒലീവിയോട് ആഞ്ചിയർ പറയുന്നു. ഒലീവിയ ആഞ്ചിയറിന്റെ സഹായിയാണെന്ന് അറിയാമായിരുന്നിട്ടും ബോർഡൻ അവളെ അവന്റെ കൂടെ നിർത്തുന്നു. കാരണം അവൾ ആഞ്ചിയറിന് വേണ്ടി ബോർഡന്റെ രഹസ്യം ചോർത്താൻ വന്നതാണെന്ന സത്യം അവൾ ബോർഡനോട് പറയുന്നു. ആഞ്ചിയറിന്റെ ദ ന്യൂ ട്രാൻസ്പോർട്ടഡ് മാൻ വളരെ ഫേമസ് ആവുകയും അവന് ആ നാട് മുഴുവൻ ആരാധകർ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതേ സമയം ആഞ്ചിയറിന്റെ അപരൻ അവന്റെ വില മനസ്സിലാക്കിയപ്പോൾ അവന് കൂടുതൽ കാശ് വേണമെന്നൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങി. അവൻ ചോദിച്ച കാശൊക്കെ ആഞ്ചിയർ കൊടുത്തെങ്കിലും അവൻ ബോർഡനുമായിട്ട് കമ്പനി കൂടി അവരുടെ ഷോ പതിയെ പതിയെ തകർക്കാൻ തുടങ്ങി. ഒരു ദിവസം ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ചിയർ ഒരു ഡോർ വഴി സ്റ്റേജിനടിയിലേക്ക് വന്നപ്പോൾ അവന്റെ അപരൻ സ്റ്റേജിന് മുകളിലേക്ക് പോകാതെ സ്റ്റേജിനടിയിൽ തന്നെ നിൽക്കുകയാണ്. ആഞ്ചിയർ നിർബന്ധിച്ചിട്ട് അവനെ കയറ്റിവിട്ടെങ്കിലും അവൻ എത്താൻ വൈകിയതുകൊണ്ട് ആ ഷോ പൊളിഞ്ഞു പോകുന്നു. പിന്നീടൊരിക്കൽ ആഞ്ചിയറിന്റെ ഷോ നടക്കുന്നതിനടുത്തു തന്നെ ബോർഡനും ഒരു ഷോ ഇടുന്നു. ആ ദിവസം ആഞ്ചിയർ സ്റ്റേജിനടിയിലേക്ക് വീഴുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു മെത്ത അവിടെ ഇല്ലായിരുന്നു. അതിനാൽ അവൻ നിലത്ത് വീണ് അവന്റെ കാലൊടിയുന്നു. ഇതേ സമയം രണ്ടാമത്തെ വാതിലിനടുത്തേക്ക് പോകാൻ നിൽക്കുന്ന ബോർഡനെ അവൻ കാണുന്നു. ആഞ്ചിയറിന്റെ അപരനെ അവിടെ കാണാനില്ലായിരുന്നു. ആഞ്ചിയർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ബോർഡൻ സ്റ്റേജിലേക്ക് പോകുന്നു. ബോർഡനെ കണ്ടതും ഈ മാജിക്ക് വിജയിച്ചില്ല എന്ന് ആളുകൾക്ക് മനസ്സിലായി. അതുപോലെ ആഞ്ചിയറിന്റെ അപരനെ സ്റ്റേജിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് ഈ അപരന്റെ സഹായത്തോടെ കാണികളെ പറ്റിച്ചാണ് ദ ഗ്രേറ്റ് ഡാൻഡൻ എന്നറിയപ്പെടുന്ന ആഞ്ചിയർ ഈ ഷോ നടത്തിയിരുന്നതെന്ന് ബോർഡൻ കാണികളോട് പറയുന്നു. അതുപോലെ ഇതിന്റെ എതിർവശത്ത് തന്നെ തന്റെ ഷോ നടക്കുന്നുണ്ടെന്നും അതാണ് യഥാർത്ഥ മാജിക് എന്നും പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. കാലൊടിഞ്ഞതുകൊണ്ട് ഒരു വടിയുടെ സഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ആഞ്ചിയർ. അവൻ ഒളീവിയെ കണ്ട് അവളോട് ദേഷ്യപ്പെടുന്നു. നിന്നോട് അവന്റെ സീക്രട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നീ ഇവിടുത്തെ സീക്രട്ടല്ല അവന് പറഞ്ഞു കൊടുത്തോ എന്ന് ആഞ്ചിയർ ചോദിക്കുന്നു. ആഞ്ചിയറിനെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് അവൾ ചെയ്തതെന്ന് പറയുമ്പോൾ എന്നാൽ ബോർഡന്റെ മാജിക് ട്രിക്ക് എന്താണെന്ന് അവൻ ചോദിക്കുന്നു. കട്ടർ പറഞ്ഞ പോലെ തന്നെ ബോർഡൻ അവന്റെ ഒരു അപരനെ വെച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് ഒലീവിയ പറയുന്നു. കാരണം അവന്റെ മേക്കപ്പ് റൂമിൽ രണ്ട് വിഗ് രണ്ട് ഡ്രസ്സ് അങ്ങനെയെല്ലാം രണ്ടെണ്ണം വീതം ഉണ്ടായിരുന്നു. അത് നിന്നെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി അവൻ മനഃപൂർവ്വം വെച്ചതാണെന്ന് ആഞ്ചിയർ ഒലീവിയോട് പറയുന്നു. അവൻ മറ്റെന്തോ ഒരു ട്രിക്ക് വെച്ചാണ് ഈ മാജിക്ക് ചെയ്യുന്നതെന്ന് തന്നെയാണ് ആഞ്ചിയർ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനി നിന്നെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് ഒലീവിയോട് ആഞ്ചിയർ പറയുന്നു. അപ്പോൾ ഒലീവിയ ബോർഡന്റെ മാജിക് ട്രിക്സ് എല്ലാം എഴുതിയ ഒരു ബുക്ക് ആഞ്ചിയറിന് കൊടുക്കുന്നു. ഇതിൽ നിന്ന് ആ രഹസ്യം കണ്ടുപിടിക്കാൻ അവൾ പറയുന്നു. പക്ഷേ അതൊരു കോഡ് ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. അത് ഡീകോഡ് ചെയ്യാൻ ചിലപ്പോൾ മാസങ്ങളെടുക്കും. അതിനാൽ അത്രയും ദിവസം ഈ ബുക്ക് അവന് വേണമെന്നും പറയുന്നു. ഇത് നാളെ തന്നെ തിരിച്ചു വെച്ചില്ലെങ്കിൽ ഇത് കാണാതെ പോയതിന് ഒലീവിയെ ബോർഡൻ സംശയിക്കുമെന്ന് അവൾ ആഞ്ചിയറിനോട് പറയുന്നു. പക്ഷേ അങ്ങനെ ഒലീവിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും തനിക്കൊരു പ്രശ്നവുമില്ല. തനിക്ക് അവന്റെ മാജിക് ട്രിക്ക് മാത്രമാണ് വേണ്ടതെന്നും ആഞ്ചിയർ പറയുന്നു. ആഞ്ചിയറിന് തന്നോടൊട്ടും സ്നേഹമില്ലെന്ന് ഒലീവിയയ്ക്ക് മനസ്സിലാകുന്നു. ബോർഡന്റെ ഓഫീസിൽ നടന്ന ഒരു മോഷണത്തിലാണ് ഈ ഡയറി കാണാതെ പോയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോർഡന്റെ വീട്ടിൽ ആഞ്ചിയർ ഒരു മോഷണ ശ്രമത്തിൻ്റെതായ സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബുക്കിലെ കോഡ് ഭാഷ ഡീകോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ രഹസ്യങ്ങൾ കിട്ടാൻ വേണ്ടി ബോർഡന്റെ ഹെൽപ്പർ ഫാലനെ ആഞ്ചിയർ പിടിച്ചുകൊണ്ടുപോയി കുഴിച്ചിടുന്നു. ഫാലനെ ജീവനോടെ വേണമെങ്കിൽ ആ മാജിക് ട്രിക്ക് പറഞ്ഞു കൊടുക്കാൻ ആഞ്ചിയർ പറയുന്നു. ബോർഡൻ അതിന്റെ ട്രിക്ക് പറഞ്ഞു കൊടുക്കാതെ അതിനുള്ള ഒരു ഹിന്റ് മാത്രം പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ടെസ്ല. അതുപോലെ ബോർഡന്റെ ഡയറി ഡീകോഡ് ചെയ്ത് വായിക്കാനുള്ള ഹിന്റും കൊടുക്കുന്നു. ടെസ്ല എന്നത് ഒരു വ്യത്യസ്ത സ്വഭാവക്കാരനായ സയന്റിസ്റ്റാണ്. ടെസ്ലയുടെ കയ്യിൽ നിന്നും ഒരു മെഷീൻ വാങ്ങിയിട്ട് അത് ഉപയോഗിച്ചാണ് ബോർഡൻ ദ ട്രാൻസ്പോർട്ടഡ് മാൻ എന്ന മാജിക് ചെയ്യുന്നതെന്ന് ആഞ്ചിയറിന് മനസ്സിലാകുന്നു. അന്നൊരിക്കൽ ടെസ്ലയുടെ എക്സിബിഷന് ബോർഡനും വന്നത് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് ആഞ്ചിയറും ടെസ്ലയെ കണ്ട് അതുപോലൊരു മെഷീൻ വാങ്ങാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി തന്റെ വയ്യാത്ത കാലം വെച്ച് ആഞ്ചിയർ അമേരിക്കയ്ക്ക് പോകുന്നു. അവിടെ വെച്ച് മിസ്റ്റർ ആലി എന്നയാളുടെ സഹായത്തോടെ ആഞ്ചിയർ ടെസ്ലയെ കാണുന്നു. ഇലക്ട്രിസിറ്റി വെച്ച് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ടെസ്ല എന്ന സയന്റിസ്റ്റിന്റെ പ്രത്യേകത. ടെസ്ല ആഞ്ചിയറിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ആഞ്ചിയറിന്റെ കയ്യിലിരിക്കുന്ന ബൾബ് കത്തുന്നു. അതൊന്നും ഒരു മാജിക് അല്ല, അതെല്ലാം പ്യുവർ സയൻസ് വെച്ചാണ് ടെസ്ല ചെയ്യുന്നത്. ആഞ്ചിയർ തനിക്ക് ആവശ്യമുള്ള മെഷീനെക്കുറിച്ച് പറയുന്നു. അതിന് വളരെ പണം വേണ്ടി വരുമെന്ന് ടെസ്ല പറയുന്നു. പണം ഒരു പ്രശ്നമല്ല, ആ മെഷീൻ തനിക്ക് വേണമെന്ന് ആഞ്ചിയർ പറയുന്നു. അങ്ങനെ ടെസ്ല അതിന്റെ വർക്ക് ആരംഭിക്കുന്നു. ആഞ്ചിയർ അവിടെ ഒരു ഹോട്ടലിൽ തങ്ങി ഈ മെഷീനു വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടെസ്ല ആഞ്ചിയറിനെ വിളിപ്പിക്കുന്നു. ടെസ്ലയുടെ ബിൽഡിങ്ങിൽ ചെന്നപ്പോൾ ആഞ്ചിയർ കണ്ടത് ഒരു വലിയ മെഷീനാണ്. ആഞ്ചിയർ അവന് ആളുകളെ അപ്രത്യക്ഷനാക്കുന്ന മെഷീനാണ് ടെസ്ലയോട് ഉണ്ടാക്കാൻ പറഞ്ഞത്. ആ മെഷീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആൻജിയറിനോട് തന്റെ തൊപ്പി ആ മെഷീനിന്റെ നടുവിൽ നിലത്ത് വെക്കാൻ ടെസ്ല പറയുന്നു. അവൻ അങ്ങനെ ചെയ്യുന്നു. ടെസ്ല മെഷീൻ ഓണാക്കുന്നു. ആ മെഷീനിൽ നിന്നും കുറെ ഇലക്ട്രോ വേവ്സ് വന്ന് ആ ക്യാപ്പിനെ പൊതിയുന്നു. പക്ഷേ ആ ക്യാപ്പ് അപ്രത്യക്ഷമാവുന്നില്ല. ഇത് കണ്ട ആൻജിയറിന് ദേഷ്യം വരുന്നുവെങ്കിലും മിസ്റ്റർ ആലി അദ്ദേഹത്തെ നയത്തിൽ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ടെസ്ല ആ മെഷീൻ ശരിയാക്കാനുള്ള പണി ആരംഭിക്കുന്നു. ആൻജിയർ ആ ഹോട്ടലിൽ വെച്ച് ബോർഡന്റെ ഡയറി ഡീകോഡ് ചെയ്ത് വായിക്കുന്നു. അതിൽ അവൻ ഇങ്ങനെ എഴുതിയിരുന്നു, അപ്പോ നീ ഇത് ഡീകോഡ് ചെയ്തെല്ലാം മനസ്സിലാക്കിയല്ലേ. പക്ഷേ ഈ മാജിക് ട്രിക്കിന് ടെസ്ലയുമായി യാതൊരു ബന്ധവുമില്ല. അതുപോലെ ഒലീവിയ ഇപ്പോൾ എന്റെ സൈഡിലാണ്. അപ്പോഴാണ് ആൻജിയറിന് മനസ്സിലാവുന്നത് ബോർഡൻ ഈ ഡയറി മനഃപൂർവ്വം ഒലീവിയയുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണെന്ന്. ഇതൊക്കെ വായിച്ച ശേഷം ആൻജിയറിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ടെസ്ലയുടെ മെഷീൻ ബോർഡൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആൻജിയർ അമേരിക്കയിൽ വന്നത് വെറുതെയായി. അതുപോലെ ടെസ്ല ചോദിച്ച പണം കൊടുത്ത് ആ മെഷീൻ ഉണ്ടാക്കിക്കുന്നതും വെറുതെ. ആ ദേഷ്യത്തിൽ ആൻജിയർ ടെസ്ലയെ കാണാൻ പോകുന്നു. എന്നിട്ട് അവനോട് ഇതുപോലൊരു മെഷീൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു. അതിന് ടെസ്ല ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ സമയം വെറുതെ മെനക്കെടുത്തണ്ട, അതുപോലെ എന്റെ കാശും വെറുതെ കളയണ്ട എന്നൊക്കെ ആൻജിയർ ദേഷ്യത്തിൽ പറയുന്നു. അതിന് ടെസ്ല പറയുന്നത് അയാൾ ആൻജിയർ പറഞ്ഞതുപോലെ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനാക്കി വേറെ ഒരിടത്ത് പ്രത്യക്ഷനാക്കുന്ന മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞു എന്നാണ്. അത് പരീക്ഷിക്കാൻ ഇത്തവണ ടെസ്ല ഒരു പൂച്ചയാണ് ഉപയോഗിക്കുന്നത്. പൂച്ചയെ ആ മെഷീന്റെ നടുവിൽ കെട്ടിയിട്ടിട്ട് മെഷീൻ ഓൺ ചെയ്യുന്നു. നേരത്തേതുപോലെ തന്നെ കുറെ ഇലക്ട്രോ വേവ്സ് വന്ന് ആ പൂച്ചയെ പൊതിയുന്നു. പക്ഷേ ആ പൂച്ചയ്ക്കും ഒന്നും സംഭവിക്കുന്നില്ല. അത് അവിടെ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ട ആൻജിയർ ദേഷ്യപ്പെട്ട് എനിക്ക് ഈ മെഷീനൊന്നും വേണ്ട എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ആൻജിയറിന്റെ കൂടെ തന്നെ ആ പൂച്ചയും ഓടി വരുന്നുണ്ടായിരുന്നു. ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ടെസ്ലയുടെ കയ്യിലിരുന്ന തരത്തിലുള്ള രണ്ട് പൂച്ചകളെ ആൻജിയർ കാണുന്നു. അതുപോലെ ആൻജിയറിൻ്റെതുപോലെയുള്ള കുറെ തൊപ്പികളും കാണുന്നു. അപ്പോഴാണ് ആൻജിയറിന് ടെസ്ല ഉണ്ടാക്കിയ ആ മെഷീനെ പറ്റി മനസ്സിലാകുന്നത്. അതായത് അതൊരാളെ അപ്രത്യക്ഷനാക്കുകയൊന്നുമില്ല, മറിച്ച് അതുപോലെ തന്നെയുള്ള ഒന്നുകൂടി അതുണ്ടാക്കും. അതായത് ഒരു ക്ലോൺ എഫക്റ്റ്. ഒരു തൊപ്പി വെച്ചാൽ അതുപോലെയുള്ള വേറൊരു തൊപ്പി ഉണ്ടാക്കും. ഒരു പൂച്ചയെ വെച്ചാൽ അതുപോലെ തന്നെയുള്ള മറ്റൊരു പൂച്ചയെ ഉണ്ടാക്കും. ഒരു മനുഷ്യൻ നിന്നാൽ അയാളുടെ ഒരു അവരനെ ഉണ്ടാക്കും. ഇത് മനസ്സിലാക്കിയ ആൻജിയർ ടെസ്ലയെ വീണ്ടും പോയി കാണുന്നു. ടെസ്ല ഈ മെഷീൻ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് ആൻജിയറിനോട് പറയുന്നു. ഈ സമയത്ത് ബോർഡനും ഒലീവിയയും കുറേ ഷോ ചെയ്ത് ലണ്ടനിൽ വളരെ ഫേമസ് ആവുകയും ചെയ്തു. ഒരു ദിവസം ബോർഡൻ തന്റെ ഭാര്യ സാറയുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒലീവിയയെയും ഫാലനെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ബോർഡന്റെ സ്വഭാവത്തിൽ വളരെ മാറ്റം വന്നതുപോലെ സാറയ്ക്ക് തോന്നുന്നു. സംസാരം നല്ല രീതിയിൽ നടക്കുന്നില്ല എന്ന് തോന്നിയ ഒലീവിയയും ഫാലനും അവിടെ നിന്നും പോകുന്നു. ഈ ചെറിയ കുടുംബ പ്രശ്നങ്ങൾ വളർന്ന് ബോർഡനും സാറയും തമ്മിൽ എന്നും വഴക്കായി. ഒലീവിയയുമായുള്ള ബന്ധം മനസ്സിലാക്കിയ സാറ അത് അവസാനിപ്പിക്കാൻ ബോർഡനോട് പറയുന്നു. എന്നാൽ ബോർഡൻ അതിന് തയ്യാറായിരുന്നില്ല. എന്നെ നിനക്ക് ഇഷ്ടമാണോ എന്ന് സാറ ചോദിക്കുമ്പോൾ ഇല്ല, ഇന്നില്ല എന്ന് ബോർഡൻ പറയുന്നു. ഇതിൽ സങ്കടം തോന്നിയ സാറ അവരുടെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നു. ബോർഡൻ പ്രേമിച്ച് കല്യാണം കഴിച്ച സാറ മരിച്ചു കിടക്കുമ്പോൾ അവൻ ഒലീവിയയെ വളരെ നോർമലായി ഒരു ടീ കുടിക്കാൻ ക്ഷണിക്കുന്നു. നിനക്ക് ഒരു വിഷമവുമില്ലേ എന്ന് ഒലീവിയ ചോദിച്ചപ്പോൾ, ഒലീവിയ ഞാൻ അവളെ പ്രേമിച്ചിട്ടില്ല, ഞാൻ നിന്നെ മാത്രമാണ് പ്രേമിച്ചതെന്ന് ബോർഡൻ പറയുന്നു. പ്രേമിക്കാതെ എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടായത്? നാളെ വേറൊരു പെണ്ണ് വന്ന് ചോദിച്ചാൽ നീ എന്നെയും മറന്ന് അവളുടെ കൂടെ പോകില്ലേ? നീ ഹൃദയമില്ലാത്തവനാണ്, നമ്മൾ തമ്മിൽ ഇനി കാണില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലും സങ്കടത്തിലും ഒലീവിയ അവിടെ നിന്നും പോകുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ആൻജിയർ ടെസ്ലയെ കാണാൻ വരുന്നു. അവന്റെ ബിൽഡിംഗും ചുറ്റുപാടുമെല്ലാം തീയിലെരിയുന്നതാണ് ആൻജിയർ കാണുന്നത്. ടെസ്ലയെ തോമസ് ആൽവ എഡിസന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എഡിസന്റെ ആൾക്കാരാണ് അവന്റെ ബിൽഡിങ്ങിന് തീയിട്ട് ടെസ്ലയെ അവിടെ നിന്ന് ഓടിച്ചത്. തന്റെ പ്ലാനെല്ലാം ഫ്ലോപ്പായി എന്ന് മനസ്സിലാക്കി വെറും കയ്യോടെ തിരിച്ചു പോകാൻ വേണ്ടി ഹോട്ടൽ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ടെസ്ല ആൻജിയറിന് വേണ്ടി ഹോട്ടലിൽ കൊടുത്ത ഒരു പാഴ്സലിനെ കുറിച്ച് ഹോട്ടലുകാർ പറയുന്നു. അത് പോയി നോക്കിയപ്പോഴാണ് ആൻജിയറിന് മനസ്സിലാകുന്നത് അത് ടെസ്ല ആൻജിയറിന് വേണ്ടി ഉണ്ടാക്കിയ ആ മെഷീനാണെന്ന്. അതുമായി ആൻജിയർ ലണ്ടനിൽ വരുന്നു. താൻ പ്രാക്ടീസ് ചെയ്യുന്ന റൂമിൽ അത് സെറ്റ് ചെയ്ത് പ്രാക്ടീസിങ് തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം ആൻജിയർ അയാളുടെ ഡയറിയിൽ എഴുതിയിരുന്നു. ആ ഡയറിയിൽ നിന്ന് ഈ കഥകളൊക്കെ ബോർഡൻ ജയിലിലിരുന്ന് വായിക്കുകയാണ്. ആ ഡയറിയുടെ അവസാനത്തെ ഭാഗത്തിൽ ആൻജിയർ ബോർഡനോടായി ഇങ്ങനെ എഴുതിയിരുന്നു, നീ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ടെസ്ലയെക്കുറിച്ച് പറഞ്ഞു തന്നു, അതെനിക്ക് വലിയ ഉപകാരമായി. ടെസ്ല തന്ന മെഷീന്റെ സഹായത്തോടെ ഈ ലോകത്ത് ആരും ചെയ്യാത്ത ഒരു മാജിക് ട്രിക്ക് ഞാൻ ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ മരിച്ചുപോയി, നീ ഇതെല്ലാം ജയിലിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വായിച്ചതും ബോർഡന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. മരിക്കുന്നതിന് മുമ്പ് തന്നെ ആൻജിയർ ഇതെല്ലാം മനസ്സിൽ കണ്ടിരുന്നു, അതല്ലെങ്കിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് ബോർഡന് മനസ്സിലായി. ഇതോർത്ത് ബോർഡൻ എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്നു. അടുത്ത സീനിൽ ബോർഡൻ തന്റെ ദ ട്രാൻസ്പോർട്ടഡ് മാൻ എന്ന മാജിക്കിന്റെ ട്രിക്കെല്ലാം എഴുതിയിട്ട് അത് ഓവൻസിന് കൊടുക്കുന്നു. പക്ഷേ അവൻ അതിൻ്റെ എൻഡിങ് മാത്രം അതിലെഴുതിയില്ല. അതിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ ക്ലൈമാക്സ് അറിയണമെങ്കിൽ തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ടു വരാൻ പറയുന്നു. അവൾ സേഫാണോ എന്നറിഞ്ഞിട്ട് ഫുള്ള് പറഞ്ഞു തരാമെന്ന് ബോർഡൻ പറയുന്നു. അടുത്ത ദിവസം ബോർഡന്റെ മകൾ ജയിലിലേക്ക് വരുന്നു. കുറേ നാൾ കൂടി കണ്ട സന്തോഷത്തിൽ അവൻ തൻ്റെ മകളോട് വലിയ സ്നേഹത്തിൽ സംസാരിക്കുന്നു. മകൾക്ക് ജയിലിനകത്ത് വരണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ വേണ്ട, അധികം താമസിക്കാതെ ഞാൻ പുറത്തു വരുമെന്ന് ബോർഡൻ പറയുന്നു. മകളെ കൂട്ടിക്കൊണ്ടുവന്ന മജീഷ്യനായ ലോർഡ് കാഡ്ലോയെ കണ്ടപ്പോൾ ബോർഡന് മനസ്സിലായി അത് ആഞ്ചിയറാണ് എന്ന്. ബോർഡന്റെ മുഖത്തിന്റെ ഭാവം കണ്ടപ്പോൾ ആഞ്ചിയറിന് വല്ലാത്ത സന്തോഷം തോന്നി. അപ്പോൾ കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ കാണിക്കുന്നു. ആഞ്ചിയർ തന്റെ ടെസ്ല മെഷീൻ ഉപയോഗിച്ച് ഒരു ഷോ ആരംഭിക്കുന്നു. അതിന്റെ പേര് ദ റിയൽ ട്രാൻസ്പോർട്ടഡ് മാൻ. ആ ഷോ കാണാൻ ബോർഡനും വേഷം മാറി വരുന്നു. ഇലക്ട്രോ വേവുകൾക്കിടയിൽ നിന്ന് ആഞ്ചിയർ അപ്രത്യക്ഷനാവുന്നു. എന്നിട്ട് അവൻ സ്റ്റേജിന്റെ പുറകിൽ ബാൽക്കണിയിൽ പ്രത്യക്ഷനാവുന്നു. ഇത് കാണികളെ ഇളക്കി മറിക്കുന്നു. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമായി. ബോർഡനും അതിൽ ഇംപ്രസ് ആവുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഇലക്ട്രോ വേവ്സിനിടയിലൂടെ തറയിലെ പലക നീങ്ങി ആഞ്ചിയർ സ്റ്റേജിന് താഴേക്ക് പോകുന്നുണ്ടെന്ന് ബോർഡൻ തന്റെ ഇത്രയും കാലത്തെ പരിചയം കൊണ്ട് മനസ്സിലാക്കി. പക്ഷേ അതിന്റെ ഫുൾ ട്രിക്കും ബോർഡന് മനസ്സിലായില്ല. കാരണം ബാൽക്കണിയിൽ വന്നത് ആഞ്ചിയറിന്റെ അപരനല്ല, അത് ആഞ്ചിയർ തന്നെയാണ്. സോ ഇത്രയും ദൂരം ഇത്ര പെട്ടെന്ന് അവൻ എങ്ങനെ എത്തി എന്നതാണ് ബോർഡന്റെ ഡൗട്ട്. ഇത് കണ്ടുപിടിക്കുന്നതിന് അവൻ കാണുന്ന ഏക മാർഗം മാജിക് നടക്കുമ്പോൾ സ്റ്റേജിന് താഴെ ചെന്ന് അവന് ട്രിക്ക് കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ്. അടുത്ത ഷോയ്ക്കും ബോർഡൻ വരുന്നു. മെഷീൻ ചെക്ക് ചെയ്യാൻ കാണികളിൽ നിന്നും വന്നവരുടെ കൂട്ടത്തിൽ ബോർഡനും സ്റ്റേജിൽ വന്ന് മെഷീൻ ചെക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന സീൻ. ഓക്കെ, സ്റ്റേജിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സീറ്റിലേക്ക് പോകാതെ ബോർഡൻ സ്റ്റേജിന് താഴേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരാൾ തടയുന്നുണ്ടെങ്കിലും താനും ഈ പ്ലേയുടെ ഭാഗമാണെന്നും പറഞ്ഞ് ബോർഡൻ താഴേക്ക് പോകുന്നു. ആഞ്ചിയറിന്റെ ദേഹത്തേക്ക് ഇലക്ട്രോ വേവ്സ് വരുന്നു. പെട്ടെന്ന് സ്റ്റേജിന്റെ ഡോർ തുറന്ന് ആഞ്ചിയർ താഴേക്ക് വീഴുന്നു. പക്ഷേ അവിടെ ആരോ വെള്ളം നിറഞ്ഞ ഗ്ലാസ് ടാങ്ക് വെച്ചതുകൊണ്ട് അതിലേക്കാണ് ആഞ്ചിയർ വീഴുന്നത്. അങ്ങനെ വീണ ആഞ്ചിയർ മരിക്കുന്നു. അവിടെ ബോർഡൻ നിന്നതുകൊണ്ട് അവനാണ് കൊന്നത് എന്ന നിഗമനത്തിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നു. ബോർഡൻ സ്റ്റേജിന് താഴെ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഈ മാജിക്കിനെ ഹെൽപ്പ് ചെയ്യാനായി സ്റ്റേജിനടിയിൽ നിൽക്കുന്നവരെല്ലാം നല്ല പ്രായമുള്ളവരും കണ്ണ് കാണാൻ പറ്റാത്തവരുമായിരുന്നു. ബോർഡനെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. പക്ഷേ മരിച്ചുപോയ ആഞ്ചിയർ ഇപ്പോൾ ജീവനോടെ വന്നിരിക്കുന്നു. ഷോക്കായി നിൽക്കുന്ന ബോർഡൻ തന്റെ മാജിക്കിന്റെ ക്ലൈമാക്സ് എങ്ങനെയെന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വച്ചിരുന്നു. അത് ആഞ്ചിയറിന് കൊടുക്കുന്നു. അതായത് ലോർഡ് കാഡ്ലോയ്ക്ക് കൊടുക്കുന്നു. ഇനി എനിക്ക് നിന്റെ ട്രിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ആഞ്ചിയർ അത് കീറി എറിഞ്ഞ് കളയുന്നു. നിന്നെ നശിപ്പിക്കണമെന്ന എന്റെ ഉദ്ദേശം നടന്നു. നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മകളെ ഒന്ന് കാണിക്കണമെന്ന് കരുതി അതുകൊണ്ട് വന്നതാണെന്ന് ആഞ്ചിയർ പറയുന്നു. ഭ്രാന്ത് പിടിച്ച ബോർഡൻ മകളോട് ഞാൻ നിന്റെ അടുത്തു വരും, നീ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു റബ്ബർ ബോൾ മാജിക്ക് അവളെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ലോർഡ് കാഡ്ലോ ബോർഡന്റെ മകളെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ബോർഡൻ അവിടെ കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. ഞാൻ കൊന്നെന്ന് പറഞ്ഞവനാണ് ആ പോകുന്നത്. അവൻ മരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ കൊലപാതകിയാകും എന്നെല്ലാം പറഞ്ഞ് അവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവൻ പറയുന്നൊന്നും കേൾക്കാതെ അവനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോന്നു. ആഞ്ചിയറിന്റെ എല്ലാ മാജിക് പ്രോപ്പർട്ടീസും ലോർഡ് കാഡ്ലോ വാങ്ങിയെന്ന് കേട്ട് മിസ്റ്റർ കട്ടർ ലോർഡ് കാഡ്ലോയെ കാണാൻ വരുന്നു. കാരണം കട്ടർക്ക് ടെസ്ല കൊടുത്ത മെഷീൻ വാങ്ങണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കട്ടർ ലോർഡ് കാഡ്ലോയെ കണ്ടപ്പോൾ ഞെട്ടിപ്പോകുന്നു. അത് ആഞ്ചിയറാണെന്ന് കട്ടർ തിരിച്ചറിയുന്നു. നീ മരിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ആ പാവം ബോർഡനെ ജയിലിട്ടിരിക്കുന്നത്? ആ പാവത്തിനെ കൊന്ന് ഈ പെൺകുട്ടിയുടെ അപ്പനെ ഇല്ലാതാക്കുന്നത് എന്തിനാണെന്ന് കട്ടർ ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ പിരിയുമ്പോഴുള്ള വേദന അവൻ അറിയണമെന്ന് മാത്രം ആഞ്ചിയർ പറയുന്നു. അടുത്ത സീനിൽ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന ബോർഡനെ കാണിക്കുന്നു. ഈ അവസരത്തിൽ ലോർഡ് കാഡ്ലോ ആഞ്ചിയറിന്റെ ടെസ്ല മെഷീൻ തന്റെ സ്റ്റോർ റൂമിൽ കട്ടറിന്റെ സഹായത്തോടെ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം കട്ടർ അവിടെ നിന്നും പോകുന്നു. ഇതേ സമയത്താണ് ബോർഡനെ ജയിലിൽ തൂക്കിക്കൊല്ലുന്നത്. ആഞ്ചിയർ അവന്റെ സ്റ്റോർ റൂമിൽ നിൽക്കുമ്പോൾ അവന്റെ നേരെ ആരോ ബോർഡന്റെ റബ്ബർ ബോൾ എറിയുന്നു. ആ ബോൾ പിടിച്ചെടുത്ത് ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ ആഞ്ചിയറിനെ ആരോ വെടിവെക്കുന്നു. വെടിവെച്ചയാള് തന്റെ നേരെ നടന്നെടുക്കുന്നത് ആഞ്ചിയർ കാണുന്നു. ആൾ വെളിച്ചത്തിലേക്ക് വന്നപ്പോഴാണ് ആഞ്ചിയർ കാണുന്നത് അത് ബോർഡനാണ്. തന്റെ പ്ലാൻ എല്ലാം വിജയിച്ചു എന്ന് കരുതിയിരുന്ന ആഞ്ചിയറിന് ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നിന്നെ തൂക്കിക്കൊല്ലുന്ന നേരമായല്ലോ എന്ന് ആഞ്ചിയർ പറയുന്നു. അപ്പോഴാണ് ആഞ്ചിയറിന് മനസ്സിലാകുന്നത് ഇത് ബോർഡനല്ല, ഇത് ബോർഡന്റെ ഇരട്ട സഹോദരനാണെന്ന്. ഇതുതന്നെയാണ് അവന്റെ ദ ട്രാൻസ്പോർട്ടഡ് മാൻ്റെ സീക്രട്ടും. ഇവിടം കൊണ്ട് സസ്പെൻസ് കഴിഞ്ഞു എന്ന് കരുതണ്ട. ഇനി അവസാന നിമിഷം വരെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സസ്പെൻസുകളുടെ ഘോഷയാത്രയാണ്. ബോർഡൻ സ്റ്റേജിൽ നിന്ന് ഒരു ബോക്സിൽ കയറും. അവന്റെ ഇരട്ട സഹോദരൻ രണ്ടാമത്തെ ബോക്സിൽ നിന്നും പുറത്തു വരും. ഇത് വളരെ സിമ്പിൾ ട്രിക്കായിരുന്നു. അതുപോലെ ഒരു കാലത്ത് ആഞ്ചിയറും ഇതേ ട്രിക്ക് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ ഇത് ബോർഡൻ ഒരു വലിയ വിജയമാക്കാൻ പറ്റിയതിന് കാരണം ഈ ട്രിക്കിനെ ഒരു സീക്രട്ടാക്കി വെച്ചു എന്നതിനാലാണ്. ബോർഡന്റെ കൂടെ ഒരു ഹെൽപ്പറിനെ കണ്ടിട്ടില്ലേ, ഫാലൻ? അവനാണ് ബോർഡന്റെ ഇരട്ട സഹോദരൻ. അവർ ഇടയ്ക്ക് അവരുടെ റോളുകൾ മാറുമായിരുന്നു. അതായത് ചില സമയത്ത് ഫാലൻ ബോർഡനായും ബോർഡൻ ഫാലനായും ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് ഫാലൻ ആരാണ് ബോർഡൻ എന്ന് കണ്ടുപിടിക്കുക എളുപ്പമല്ലായിരുന്നു. അന്ന് ആൻജിയർ വെടിവെച്ചപ്പോൾ ബോർഡന്റെ രണ്ട് വിരലുകൾ മുറിഞ്ഞുപോയില്ലേ, ആ സംഭവത്തിന് ശേഷം ബോർഡൻ ഫാലന്റെ രണ്ട് വിരലുകളും ഒരു ഉള്ളി കൊണ്ട് മുറിച്ചു കളയുന്നു. അതുപോലെ ഇവർ ഇരട്ടകളാണെന്ന് സാറയ്ക്കോ ഒലീവിയയ്ക്കോ ആർക്കും അറിയില്ലായിരുന്നു. ഒരാൾ സാറയെയും ഒരാൾ ഒലീവിയെയുമാണ് സ്നേഹിച്ചിരുന്നത്. സാറ ആത്മഹത്യ ചെയ്ത സമയത്തെ ബോർഡന്റെ റിയാക്ഷൻ ഒന്ന് ഓർത്തു നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാകും. ഈ സീക്രട്ട് അവരുടെ ജീവിതത്തിൽ വന്ന ആരും അറിയാതെ സൂക്ഷിച്ചു എന്നതാണ് ബോർഡന്റെ വിജയം. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഹിന്ദിയിൽ ഇതുപോലത്തെ ഒരു പടം ഉണ്ടല്ലോ എന്ന്. അതായത് ഇരട്ടകളായിട്ടുള്ളവർ ഇതേപോലെയുള്ള മാജിക്ക് കാണിച്ച് അവർ ഇരട്ടകളാണെന്നുള്ള കാര്യം ആരോടും പറയാതെ ആ മാജിക്കിന്റെ സീക്രട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഹിന്ദി പടം. ആ സിനിമയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റിലിടണേ. ഒലീവിയെ സ്നേഹിച്ചിരുന്ന ബോർഡനാണ് തൂക്കിലേറ്റപ്പെട്ട് മരിച്ചത്. സാറയെ കല്യാണം കഴിച്ച ബോർഡനാണ് ഇപ്പോൾ ആൻജിയറിന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ ട്രിക്കുകൾക്ക് വേണ്ടി ഞാൻ എത്ര ആളുകളെ കൊന്നു, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ബോർഡൻ ആൻജിയറിനോട് പറയുന്നു. അതിന് ആൻജിയർ പറയുന്ന മറുപടിയിൽ നിന്ന് ആൻജിയറിന്റെ ടാങ്കിൽ വീണുള്ള മരണത്തിന്റെ ദുരൂഹത മാറും. ആൻജിയർ ഇങ്ങനെ പറയുന്നു, ബോർഡൻ നിന്നേക്കാൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് എന്റെ ട്രിക്കുകളെ സൂക്ഷിച്ചവനാണ് ഞാൻ. നീ നിന്റെ ട്രിക്ക് ആരും അറിയാതിരിക്കാൻ മറ്റുള്ളവരെയാണ് കൊന്നുകൊണ്ടിരുന്നത്, എന്നാൽ ഞാൻ എന്റെ ട്രിക്ക് ആരും അറിയാതിരിക്കാൻ എന്നെ തന്നെ ദിവസവും കൊല്ലുമായിരുന്നു എന്ന് ആൻജിയർ പറയുന്നു. ക്ലിയർ ആയില്ല അല്ലേ? പറയാം. ടെസ്ലയുടെ മെഷീന്റെ ഫുൾ വർക്കും കഴിയുന്നതിന് മുമ്പാണ് എഡിസന്റെ ആൾക്കാർ വന്ന് ടെസ്ലയുടെ ബിൽഡിംഗ് തീയിട്ട് ടെസ്ലയെ അവിടെ നിന്ന് ഓടിച്ചത്. അതുകൊണ്ട് ടെസ്ല ആൻജിയറിന് കൊടുത്ത മെഷീൻ ആൻജിയർ ഉദ്ദേശിച്ചതുപോലെ ഒരാളെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒന്നായിരുന്നില്ല, പകരം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരാളുടെ ക്ലോൺ ഉണ്ടാക്കുന്ന മെഷീനായിരുന്നു. അതായത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ചാക്കോയെ നമ്മൾ ഈ മെഷീനിൽ നിർത്തി ഇലക്ട്രോ വേവ്സ് കടത്തിവിട്ടാൽ വേറെ ഒരു ചാക്കോ കുറച്ചു മാറി വേറൊരു സ്ഥലത്ത് ഉണ്ടായി വരും. അങ്ങനെ ഒരുപോലെ ഇരിക്കുന്ന രണ്ട് ചാക്കോ ഉണ്ടാവും. ഇപ്പോൾ ക്ലിയറായോ? ഈ മെഷീൻ വെച്ച് മാജിക്ക് കാണിക്കുമ്പോൾ ദിവസവും ആൻജിയറിന്റെ ഓരോ അപരൻ അല്ലെങ്കിൽ ക്ലോൺ ഉണ്ടായി വന്നുകൊണ്ടിരിക്കും. അതൊരു പ്രശ്നമാവാതിരിക്കാൻ ആൻജിയർ ദിവസവും ഒരു ആൻജിയറിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതിന് ആൻജിയർ തന്നെ സെറ്റ് ചെയ്തതാണ് ആ വാട്ടർ ടാങ്ക്. എല്ലാ ഷോയിലും ഒരു ആൻജിയർ ഇങ്ങനെ വെള്ളത്തിൽ വീണു മരിക്കും. അതേസമയം ഒരു പുതിയ ആൻജിയർ ഓഡിറ്റോറിയത്തിന്റെ ബാൽക്കണിയിൽ ഉണ്ടാവും. അവൻ അടുത്ത ദിവസം വെള്ളത്തിൽ വീണു മരിച്ച് ഒരു പുതിയ ആൻജിയറിനെ ഉണ്ടാക്കും. ഇങ്ങനെ മരിക്കുന്ന ആൻജിയറിന്റെ ഡെഡ് ബോഡി ആ കണ്ണു കാണാൻ പാടില്ലാത്ത ജോലിക്കാരുടെ സഹായത്തോടെ ആൻജിയർ നശിപ്പിച്ചിരുന്നു. ആൻജിയറിന്റെ എല്ലാ മാജിക് ട്രിക്സും അറിയാമായിരുന്ന കട്ടർക്ക് ഈ ട്രിക്സ് അറിയില്ലായിരുന്നു. കാരണം ഇതിനു മാത്രം കട്ടറിനെ സ്റ്റേജിന് താഴെ വന്ന് കാര്യങ്ങൾ കാണാൻ ആൻജിയർ സമ്മതിച്ചിരുന്നില്ല. ഈ സത്യമെല്ലാം പറഞ്ഞ് ആൻജിയർ മരിച്ചു വീഴുന്നു. അടുത്ത സീനിൽ ബോർഡൻ തന്റെ മകളെ കാണാൻ പോകുന്നു. അവൾ അപ്പോൾ കട്ടറിന്റെ അടുത്ത് നിന്ന് മാജിക്കിന്റെ ബേസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബോർഡനും മകളും സന്തോഷമായി ജീവിക്കുന്നു. ഇങ്ങനെ ഈ പടം അവസാനിക്കുന്നു. നിങ്ങൾ ആദ്യം വില്ലൻ എന്ന് കരുതിയവന് അവസാനം ഒരു നായക പരിവേഷം വന്നില്ലേ? നമ്മുടെ ലൈഫും ചിലപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ സിനിമ കണ്ടുകഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോലന്റെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാവും അല്ലേ. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു നല്ല സിനിമയുമായി ഉടനെ വരാം. അതുവരേക്കും വണക്കം.